ബൊസേ എക്യുമെനിക്കൽ അല്ലെങ്കിൽ സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പഠന പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ അങ്ങ് റോമിൽ വന്നത്. ദയവായിട്ട് ബൊസേ എക്യുമെനിക്കൽ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസ്ഥാനത്തെക്കുറിച്ച് വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഹ്രസ്വമായിട്ട് പറഞ്ഞാൽ സന്തോഷം.
ബൊസേ എക്യുമെനിക്കൽ പ്രസ്ഥാനം അഖില ലോക സഭാ കൗൺസിൽ ലോകത്തിലെ ധാരാളം രാജ്യങ്ങളിലെ 354-ലധികം വരുന്ന സഭകളുടെ ഐക്യ പ്രസ്ഥാനമായ വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായി പഠിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല സഭാവിഭാഗങ്ങളിൽ നിന്നുള്ള 35 പേര് പഠിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അതാണ് പഠനത്തിൻ്റെ പ്രാരംഭമായ പ്രത്യേകത.
ബഹുമാനപ്പെട്ട സാമച്ച്, അങ്ങ് സ്വിറ്റ്സർലൻഡിലെ ബൊസേ സ്ഥാപനത്തിൽ വരുമ്പോൾ അങ്ങ് മലങ്കര മാർത്തോമ സുറിയാനി സഭാംഗമാണ്. കേരളത്തിൽ അവിടെ ഒരു പ്രേക്ഷിത ജോലിയിൽ അങ്ങ് സജീവമായിരുന്നു. അങ്ങയുടെ ഈ പഠന പരിപാടി എന്താണെന്ന് കൂടെ പങ്കുവച്ചാലോ.
സഭയുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളിൽ എക്യുമെനിക്കൽ ദർശനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സഭയിലെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് അഭയ നിയമത്തപ്പെടുത്ത തിരുമേനിയും സഭയുടെ ചുമതലകൾ വഹിക്കുന്ന തിരുമേനിമാരും എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ഈ സ്ഥാപനം വളരെ നല്ലതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ദൈവശാസ്ത്ര പഠനങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ധാരാളം പഠിക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു പല തരത്തിലുള്ള എൻകറേജ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്താനായിട്ട് ഇടയായത്.
അച്ഛനിപ്പോൾ എത്ര വർഷമായി ഈ ബൊസേ സ്ഥാപനത്തിൽ പഠിക്കുന്നത്?
ഇതെൻ്റെ പ്രാരംഭ വർഷമാണ്, ഇത് 1-ാം വർഷത്തെ പഠനമാണ്.
അച്ഛനെ ഹ്രസ്വമായിട്ട് അതിൻ്റെ ഒരു ചരിത്രം പറയാം. എങ്ങനെ ഈ സ്ഥാപനം ഈ ആഗോള സഭകളുടെ കൂട്ടായ്മയിൽ നിന്ന്, വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിൽ നിന്ന് ഇങ്ങനെ ഒരു ദൈവശാസ്ത്ര വിദ്യാലയം അല്ലെങ്കിൽ ഒരു വിദ്യാപീഠം തന്നെ ബൊസേ എന്നുള്ള പേരിൽ ഉടലെടുത്തു?
1890-കളിൽ തന്നെ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ തന്നെ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വേൾഡ് ഇവാഞ്ചലിക്കൽ അലയൻസ്, വേൾഡ് ബാപ്റ്റിസ്റ്റ് അലയൻസ്, YMCA, എഡിൻബറോ കോൺഫറൻസ് തുടങ്ങി അങ്ങനെ വന്ന് 1910-ലും 1930-ലുമൊക്കെ ഉണ്ടായ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ലോകരാജ്യങ്ങൾക്കിടയ്ക്ക് ഒരു സമാധാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള താല്പര്യങ്ങളിൽ നിന്നുടലെടുത്തതാണ് ലോക എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ. എന്നാൽ 1948-ലാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസ് ഒരു സംഘടനയായി സ്ഥാപിക്കപ്പെടുന്നത്. ഇതിനൊരു വർഷം മുമ്പ് തന്നെ ഇത്തരമൊരു സംഘടന മുന്നോട്ടു പോകണമെങ്കിൽ സൈദ്ധാന്തികമായ, ദാർശനികമായ, പഠനപരമായ ഒരു പ്രസ്ഥാനം പിമ്പിലുണ്ടാവണമെന്ന് ഇതിൻ്റെ ആദ്യകാല നേതാക്കൾക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അവരാദ്യം ഒരു എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1947 സ്ഥാപിച്ചു. ആദ്യം അതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. കാലക്രമേണ അത് വളർന്ന് ധാരാളം പ്രോഗ്രാമുകളുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറി. ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഉയരാനായിട്ട് ഇടയായി. ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു ദാർശനിക പിൻബലം ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് തുടങ്ങാനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അച്ഛൻ വളരെ വ്യക്തമായി പറഞ്ഞ പോലെ ഒരു സഭൈക്യ വീക്ഷണം, അതല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഈ ബൊസേ എന്നുള്ള പ്രസ്ഥാനത്തിന്, സ്ഥാപനത്തിന്, കത്തോലിക്ക സഭയിൽ ഇത് സജീവമായത് 2-ാം വത്തിക്കാൻ സുനോദസിന് ശേഷമാണ്, അതായത് 60-കൾക്ക് ശേഷമാണ്. ബഹുമാനപ്പെട്ട കോശിയച്ച, നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു ഭീതിരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് എപ്പോഴും പറയുന്ന പോലെ ഒരു 2 ലോകമഹായുദ്ധങ്ങളുടെ വേദനകൾ അനുഭവിച്ച ഒരു മാനവകുലം ഇത് അങ്ങുമങ്ങും ഛിന്ന ഭിന്നമായി കിടക്കുന്നൊരു 3-ാം ലോകമഹായുദ്ധം അനുഭവിക്കുന്ന പോലെയാണ്. അത് കാരണമാക്കുന്ന കുടിയേറ്റത്തിൻ്റെയും വിപ്രവാസത്തിൻ്റെയും അതുപോലെ തന്നെ ഉള്ള വേദനകൾ, വിഷമങ്ങൾ, അനാഥരാക്കപ്പെടുന്ന മനുഷ്യരെ ജീവിത ലക്ഷ്യങ്ങളിൽ പതറിപ്പോകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടിൽ, ലോക ചുറ്റുപാടിൽ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സന്ദേശം, സഭകളുടെ ഐക്യം, കൂട്ടായ്മ എങ്ങനെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും, അത് പ്രഘോഷിക്കാനും അത് ജീവിക്കാനും സാധിക്കും?
എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ക്രൂരത ഒരു പക്ഷേ നമുക്കറിയാവുന്ന പോലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്. ഞാൻ ഇവിടെ വന്ന് യാത്ര ചെയ്തപ്പോൾ വത്തിക്കാനിലാണല്ലോ ഇപ്പം ഞാനിത് സംസാരിക്കുന്നത്, വത്തിക്കാനിലെ പെയിൻറ്റിങ്ങുകൾ എനിക്ക് വളരെ അമ്പരപ്പ് നൽകിയതായിരുന്നു. റഫേലിൻ്റെ ഒരു പെയിൻറ്റിങ് കണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. യേശുവിൻ്റെ ജനന സമയത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൻ്റെ ഒരു പെയിൻറ്റിങ് റഫേൽ ചെയ്തിട്ടുണ്ട്. ആ വളരെ ക്രൂരമായി കുഞ്ഞുങ്ങളെ തലക്കടിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കുന്നു. ഒരു കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഒരു പടയാളി വരുമ്പം വളരെ വേദനയോടെ അമ്മ കുഞ്ഞിനെ ഒളിച്ചു വെക്കുന്നു. അപ്പോൾ ഒളിച്ചു വെച്ചേക്കുന്ന അമ്മയുടെ കൈക്കിടയ്ക്കൂടെ കുഞ്ഞ് പടയാളിയെ നോക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണിലെ അമ്പരപ്പ് ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. ഏത് സമയത്തും ഒരു ലോറി ഓടി വരാമെന്നോ ഏത് സമയത്തും ഒരു ബോംബ് പൊട്ടാമെന്നോ ഏതൊരാളും ഒരു അപകടകാരിയാണെന്നോ എന്നുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. കാരണക്കാരേക്കാൾ കൂടുതൽ നമ്മൾ ഗാന്ധാരി വിലാപം പോലെ യുദ്ധത്തിലെല്ലാവരും തോക്കത്ത് മാത്രമേ ഉള്ളല്ലോ നമ്മുടെ ചിന്തയനുസരിച്ച്. എന്നാൽ ഇങ്ങനെയുള്ള ഒന്നാം നൂറ്റാണ്ടിൽ വളരെ ക്രൂരനായിരുന്ന ഹെരോദാവിൻ്റെ കാലത്ത് യേശു പറഞ്ഞത് സമാധാനമാണ്. സമാധാനം ആണ് അക്രമത്തേക്കാൾ ശക്തം. അക്രമം താൽക്കാലികമാണ്, സമാധാനമാണ് ശാശ്വതം. ഒരു സമൂഹത്തെ കെട്ടുപണി ചെയ്യാനോ ഒരു വ്യക്തിയെ കെട്ടുപണി ചെയ്യാനോ ഒരു കുടുംബത്തെ കെട്ടുപണി ചെയ്യാനോ അക്രമത്തിൻ്റെ ഏതെങ്കിലും രൂപങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല. സുവിശേഷത്തിൻ്റെ കേന്ദ്രം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം കുരിശാണ്, കുരിശിലെ മരണമാണ്. കുരിശിലെ മരിക്കുന്ന ഈശോതമ്പുരാനെ നോക്കുമ്പോൾ അതിനു മുമ്പൊരു സംഭാഷണ ഭാഗത്ത് ഈശോതമ്പുരാൻ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എനിക്ക് അനേകായിരം പടയാളികളെ കിട്ടും. എന്തുകൊണ്ടാണ് പടയാളികളെ സ്വീകരിക്കാതെ ഈ അക്രമത്തെ ഏറ്റെടുത്തത്? എനിക്ക് തോന്നുന്നത് അക്രമത്തിനോടുള്ള ഏറ്റവും വലിയ പാഠം യേശു പറഞ്ഞത് ക്രൂശിലാണ്. ഇതാ ഈ അക്രമത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഈ മൃഗീയതയെ ഏറ്റുകൊടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതല്ല ലോകത്തിന് പോകാനുള്ള വഴി. ഒരു പക്ഷേ അതുതന്നാണ് ലോകത്തിനോട് ക്രൈസ്തവ സഭയ്ക്ക് എക്കാലത്തും പറയാനുള്ള ഏറ്റവും വലിയ പഠിപ്പിക്കുക. താൽക്കാലികമായി അക്രമം ഒരുപക്ഷെ നല്ലതാണെന്ന് തോന്നിയാൽ പോലും ശാശ്വതമായി അക്രമം തളർത്തപ്പെടും. അക്രമം കൊണ്ടുള്ള ഒരു പ്രസ്ഥാനങ്ങൾ പോലും ലോകത്തിൽ ശാശ്വതമായിട്ട് നിന്നിട്ടില്ല. അത് അലക്സാണ്ടർ ചക്രവർത്തിയെ പഠിച്ചാലും മറ്റേത് ബ്രിട്ടീഷ് കൊളോണിയനിസ്റ്റെ പഠിച്ചാലും ഹിറ്റ്ലറിനെ പഠിച്ചാലും ആരെ പഠിച്ചാലും ഇദി അമീനെ പഠിച്ചാലും അവരാരും വാഴ്ത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെയൊക്കെ അന്ത്യം ഭീതിതവുമായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ പറയുന്ന മനോഹരമായ സംഭവം, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും, ഇത് ശൗൽ രാജാവിൻ്റെ മരണത്തിന് ശേഷം പറയുന്നതാണ്. അദ്ദേഹം മരിക്കുന്നത് വാളിൽ വീണാണ് മരിക്കുന്നത്, ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്താറാണ്. സുവിശേഷം യേശുക്രിസ്തു പറയുന്നത് സമാധാനത്തിൻ്റെ വഴിയാണ് നല്ലത്, സ്നേഹത്തിൻ്റെ വഴിയാണ് നല്ലത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം അത് അനന്യമാണ്, നൂതനമാണ്. എല്ലാ കാലത്തും ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ വാക്കായിട്ടും വിശ്വാസമായിട്ടും ആശയധാരയായിട്ടും അത് ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്വീകരിക്കേണ്ടതാണ്, മക്കളെ വളർത്തുന്നതിൽ സ്വീകരിക്കേണ്ടതാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതാണ്, വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ടതാണ്, സഭകൾ തമ്മിലുള്ള ചർച്ചകളിൽ സ്വീകരിക്കേണ്ടതാണ്, ഇടവകയിൽ ഒക്കെ. അൾത്താരയിലെ കുരിശിനെ വാഴ്ത്തുകയല്ല, ജീവിതത്തിൽ കുരിശിൻ്റെ സാന്നിധ്യത്തിൽ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കും.
അച്ഛൻ അറിഞ്ഞോ അറിയാതെയോ ഈ 2017 ആണ്ടിൽ പാപ്പ ഫ്രാൻസിസ് January 1 നൽകിയ വിശ്വശാന്തി സന്ദേശത്തിൽ എത്തിക്കഴിഞ്ഞു. സമാധാനത്തിനുള്ള മാർഗം അഹിംസയാണ്, ഹിംസയേക്കാൾ ശക്തമാണ് അഹിംസയെന്ന് പാപ്പ ആവർത്തിച്ച് പറയുന്നൊരു ഭാഗം കൂടി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അഭിമാനം തോന്നി. ഗാന്ധിജി രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഉപയോഗിച്ച അഹിംസാ മാർഗം ഇന്ന് വിശ്വശാന്തിക്കുള്ളൊരു ബാധിയായിട്ട് പാപ്പ ഫ്രാൻസിസ് എടുത്തു പറഞ്ഞപ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയായിരുന്നു. അച്ഛൻ്റെയും ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഈ ക്രൈസ്തവ സഭൈക്യ വീക്ഷണത്തിൽ ഈ വിശ്വശാന്തിയുടെ അഹിംസ സന്ദേശം എന്താണ്?
ഭാരതീയൻ എന്നുള്ളതിൽ ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഭാരതം ഒരിക്കലും ഒരു അക്രമത്തിലൂടെ പോകുന്ന ഒരു രാജ്യമല്ലല്ലോ. എന്ന് മാത്രമല്ല, അക്രമത്തെ ലക്ഷ്യമാക്കുന്ന ഏത് ശ്രമങ്ങളെയും തള്ളിക്കളയുന്ന ഒരു രാജ്യം കൂടെയാണ്. ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും അക്രമത്തിൽ വിശ്വസിക്കുന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പ്രേരിതവും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. എന്നാൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു വലിയൊരാൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സമീപനം വ്യത്യസ്തമായ ഒരു സമരമുറ, ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങും ഒക്കെ ചെയ്തത് അതുതന്നെയാണ്, ഒരു സഹന സമരം എന്ന് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് ഏറ്റവും അടുത്ത് സഹന സമരത്തിൻ്റെ ഏറ്റവും വലിയ രൂപം ക്രിസ്തുവാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി
പാപ്പ ഫ്രാൻസിസ് സന്ദേശത്തിൽ ക്രിസ്തുവിൻ്റെ അഹിംസാ മാർഗം എന്നുള്ളൊരു ഒരു ചെറിയ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അഷ്ടഭാഗ്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്.
പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു സന്ദേശം തീർച്ചയായും നമ്മളെല്ലാവരും വീണ്ടും കേൾക്കണം. അങ്ങനെ വീണ്ടും കേൾക്കുമ്പോഴാണല്ലോ നമുക്കും പുനർചിന്തനകൾ ഉണ്ടാവുന്നത്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനും ഹിംസിക്കപ്പെടാത്ത തരത്തിലേക്ക് ജീവിക്കാനും നമുക്ക് ഇടയാവണം. ബ്ലെസ്സി എന്ന അനുഗ്രഹീത സിനിമാ സംവിധായകൻ്റെ ഒരു ചിത്രം ആണ് പളുങ്ക്. അതിലൊരു സംഭാഷണ രംഗമുണ്ട്, വളർത്താൻ അറിയില്ലല്ലോടാ, കൊല്ലാൻ മാത്രമേ അറിയത്തുള്ളല്ലോ. അത് അപകടമാണ്. വളർത്താൻ അറിയാവുന്നവരായി നമ്മൾ മാറണം. വളർത്താനുള്ള മാർഗം അഹിംസയാണ്. അത് ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് ഈ മഹാത്മാഗാന്ധിയിലുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശത്തിലും അങ്ങനെ ഒരു സന്ദേശം വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ സഭയുടെ തന്നെ ചരിത്രത്തിൽ മറ്റൊരു സഭയുമായി 92 കേസുകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ടൈറ്റസ് ദ്വിതീയൻ തിരുമേനി എന്ന തിരുമേനി തന്നെ പറഞ്ഞു, കേസുകളൊന്നും തന്നെ വേണ്ട, കേസുകളിലൂടെ സമ്പാദ്യം വേണ്ട. അങ്ങനെ 92 കേസുകൾ അദ്ദേഹം ക്യാൻസൽ ചെയ്ത്
തള്ളിക്കളഞ്ഞു,
കേസ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഹിംസയുടെ മാർഗമാണ് ശാശ്വതമായ മാർഗം എന്നാണ് തീർച്ചയായും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്ന വെളിപാട് പുസ്തകത്തിലും മുറിവേറ്റ കുഞ്ഞാട് എന്നുള്ളത് ഒരു അഹിംസയുടെ രൂപം ആണ്. അവിടെ ഒരിക്കലും വാളുമായി നിൽക്കുന്ന കുതിരയല്ല, മുറിവേട്ട് നിൽക്കുന്ന കുഞ്ഞാടാണ് ക്രൈസ്തവ മാർഗം. സഹനം സങ്കടകരമാണ്, സഹനം ശ്രമകരമാണ്, എന്നാൽ സഹനം ശ്രേഷ്ഠമാണ്. അക്രമം ലളിതമാണ്, അക്രമം എളുപ്പമാണ്, അക്രമത്തിൻ്റെ അന്ത്യം ദാരുണമാണ്.
ബഹുമാനപ്പെട്ട സാം കോശിയേച്ച, അച്ഛൻ്റെ ഈ വിലപ്പെട്ട സമയത്തിന് നന്ദി. ഒപ്പം ബൊസ്സെയിലെ പഠനം വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളുമായി അങ്ങ് പങ്കുവച്ച ഈ വിലപ്പെട്ട സഭാഐക്യത്തിൻ്റെ വീക്ഷണം തീർച്ചയായിട്ടും മനസ്സിൽ ആവേശവും തുറവും നൽകുന്നതാണ്. അങ്ങേക്ക് വത്തിക്കാൻ റേഡിയോയുടെ പേരിൽ, ശ്രോതാക്കളുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.
ബഹുമാനപ്പെട്ട വില്യം സച്ചനോട് ചേർന്ന് വത്തിക്കാൻ റേഡിയോയിലെ ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. വത്തിക്കാൻ റേഡിയോയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നവസുവിശേഷീകരണത്തിൻ്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ നേതാക്കൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിശേഷാൽ നമുക്ക് പരിശുദ്ധ പിതാവായ പോപ്പ് ഫ്രാൻസിസിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഈ റേഡിയോയ്ക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു.
നന്ദി അച്ഛാ.
താങ്ക് യു വെരി മച്ച്. നന്ദി.